ഭക്തിൻ്റെ അഭിപ്രായത്തിൽ നവത്വമാണ് നോവലിൻ്റെ മുഖലക്ഷണം. സാഹിത്യ വ്യവസ്ഥയുടെ പരിമിതികൾ തുറന്നു കാട്ടുന്ന ഏതുതരം ആവിഷ്കാരത്തെയും അദ്ദേഹം നോവൽ എന്ന് വിളിക്കുന്നു. സാഹിത്യ വ്യവസ്ഥകൾ അവിടെയുടേതാം ധർമ്മസംഹിതകളിൽ പ്രതിഷ്ഠിതമാണല്ലോ. നോവലാകട്ടെ അടിസ്ഥാനപരമായി തന്നെ ധർമ്മസംഹിതാ വിരുദ്ധമാണ്. ആത്മഭാഷണത്തിന് അനുവാദമേകുന്നില്ല നോവൽ. സാഹിത്യവും അസാഹിതീയവുമായ പാഠങ്ങൾ തമ്മിലുള്ള സംവാദത്തിനാണത് പ്രാധാന്യമേകുന്നത്. ജ്ഞാനശാസ്ത്രപരമായി പറഞ്ഞാൽ നിയമങ്ങൾ ബഹിഷ്കരിക്കുന്ന രൂപമാണ് നോവൽ. ഭക്തീനിയൻ നോവൽ സിദ്ധാന്തം പരമ്പരാഗത സാഹിത്യ ചരിത്രത്തിന് പുറത്തേക്ക് സഞ്ചരിക്കുന്നു. സോക്രട്ടീസാണ് ലോകത്തിലെ പ്രഥമ നോവലിസ്റ്റ് എന്ന് പറയാൻ ഭക്തിന് കഴിയുന്നത് അതുകൊണ്ടാണ്. ഇബ്സന്റെ നാടകത്തിലും ഹെനയുടെ ഭാവഗീതത്തിലും ഭക്തി ആഖികായത്തിനെ മുഖമുറകൾ ദർശിക്കുന്നു. പേജ് 505. നോവലിൻ്റെ പരിണാമ ചരിത്രത്തിലെ രണ്ടടിസ്ഥാന വ്യതിയാനങ്ങൾ ഭക്തിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ഥലകാലങ്ങളോടും മനോഭാവങ്ങളും ഭാഷയോടുമുള്ള മനോഭാവങ്ങളുമാണവ. സ്ഥലകാലങ്ങളുടെ പാരസ്പര്യം ഭക്തിനെ സദാ പ്രലോഭിച്ചിരുന്ന ഒരു വിഷയമാണെന്ന് പറയണം. സ്ഥലകാലങ്ങളെ ഒരു അനുഭവ സംഹതയാണ് അദ്ദേഹം കാണുന്നത്. ഇത് സൂചിപ്പിക്കുന്നതിന് ക്രോണോടോപ്പ് എന്ന സംജ്ഞയാണ് ഭക്തിൻ ഉപയോഗിക്കുന്നത്. സ്ഥലം അഥവാ കാലം എന്നാണ് ക്രോണോടോപ്പ് എന്ന പദത്തിൻ്റെ വ്യവഹാരികാർത്ഥം. വിവർത്തനത്തിന് മുഴങ്ങാൻ മടിക്കുന്ന ഈ സംജ്ഞയെ നമുക്ക് കാലസ്ഥാനമാനം എന്ന് മലയാളീകരിക്കുക. പാഠങ്ങളിൽ പ്രതിദാനം ചെയ്യപ്പെട്ട സമയികവും സ്ഥലപരവുമായ ഗണങ്ങളുടെ ശരാശരിയും സ്വഭാവവിശേഷവും അനുസരിച്ച് പാഠങ്ങൾ അപഗ്രഥിക്കുന്നതിനുള്ള ഒരു സംയുക്തമാണ് ഭക്തീനിയൻ ക്രോണോടോപ്പ്. കാലസ്ഥലമാനം യഥാർത്ഥത്തോട് സമ്പർക്കം സ്ഥാപിക്കാനുള്ള മാർഗമാണ്. കാലസ്ഥാനങ്ങൾ അവിഭാജ്യമാണ്. ബാഹ്യ യഥാർത്ഥത്തിൻ്റെ മാതൃകകൾ നിർമ്മിക്കുന്നതിന് വ്യത്യസ്ത കാലങ്ങളിൽ സ്ഥലകാലങ്ങളുടെ വ്യത്യസ്ത രീതികളിലുള്ള സംയോജനമാണ് ഉപയോഗിച്ച് പോന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലത്തെ കാലസ്ഥാനമാനങ്ങളുടെ ആവിഷ്കാരങ്ങൾ സാഹിത്യ പാഠങ്ങളിൽ നമുക്ക് കണ്ടെത്താനാവും. കാലസ്ഥാനമാനങ്ങൾ വ്യക്തികളെ, കാലഘട്ടങ്ങളെയും കലാകൃതികളെയും വിഭജിക്കുന്നു. ഒരു കൃതിക്കത്താകട്ടെ, ഒരു എഴുത്തുകാരൻ്റെ മൊത്തം സംഭാവനകൾക്കകത്താകട്ടെ, വ്യത്യസ്തമായ കാലസ്ഥാനമാനങ്ങൾ അവ തമ്മിലുള്ള സങ്കീർണ സംബന്ധങ്ങളും കാണാൻ കഴിയുമെന്ന് ആണ് ഭക്തിൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആ കൃതിയുടെ അഥവാ ആ എഴുത്തുകാരൻ്റെ മുഖമുദ്രകളാണവ. കാലസ്ഥാനമാനങ്ങളൊരെണ്ണം മറ്റുള്ളവയോ ആവരണം ചെയ്യുകയോ അവയ്ക്ക് മറ്റുള്ളവയ്ക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കുകയോ സാധാരണമാണ്. ലോകത്തിനും പ്രതിദാനം ചെയ്യപ്പെട്ട ലോകത്തിലും ഇടക്കുമുള്ള മതിലല്ല പാലമാണ് കാലസ്ഥാനമാനം. ലോകത്തിൻ്റെ കാലസ്ഥാനമാനങ്ങൾ പ്രദാനം ചെയ്യപ്പെട്ട ലോകത്തിൻ്റെ കാലസ്ഥാനമാനങ്ങൾക്ക് നിമിത്തമാകുന്നുണ്ട്. ജീവവ്യവസ്ഥയ്ക്ക് അതിൻ്റേതായ പരിസരം അനിവാര്യമാണ്. അതുപോലെ പാഠത്തിന് അതിൻ്റേതായ സന്ദർഭം കൂടിയേ തീരും. കാലസ്ഥലങ്ങൾ എപ്പോഴും അന്യോന്യ സംശ്ലിഷ്ടമാണ്. എങ്കിലും ആ സംശ്ലിഷ്ടതയുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കും. പേജ് 506. ആ മാറ്റങ്ങളിൽ ഓരോന്നും പാഠത്തിൻ്റെ പിറവിക്ക് കാരണമായ സവിശേഷ ലോക വീക്ഷണത്തെയാണ് വെളിവാക്കുന്നത്. സാഹിത്യത്തിലെ മനുഷ്യബിംബത്തെ നിർണ്ണയിക്കുന്നത് കാലസ്ഥാനമാനങ്ങളാണെന്നും മനുഷ്യബിംബം സദാ കാലസ്ഥാനമാനം ഇഷ്ടമായിരിക്കുമെന്നും ഭക്തൻ പ്രഖ്യാപനം ചെയ്യുന്നു. സമയദർശനത്തിലുണ്ടാകുന്ന വ്യത്യാസം സാഹിത്യ രൂപങ്ങളെയും എഴുത്തുകാരനെയും രൂപപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് ഭക്തൻ ചർച്ച ചെയ്യുന്നുണ്ട്. അഡ്വഞ്ചർ ടൈം, ബയോഗ്രഫിക്കൽ ടൈം മുതലായ സമയഗണങ്ങളെ അദ്ദേഹം പരികല്പന ചെയ്യുന്നു. കൊട്ടാരവും കോൺക്രീറ്റ് കെട്ടിടവും തമ്മിലുള്ള സ്ഥലപരമായ വ്യത്യാസം പെട്ടെന്നാർക്കും മനസ്സിലാക്കാൻ കഴിയും. നളചരിതം ആട്ടക്കഥയിലെ നാലുകെട്ടിലും സ്ഥലപരമായ അന്തരം കാണാൻ പ്രയാസമല്ല. യോഗവാസിഷ്ടത്തിലും ചെമ്മീനിലും കാലം സഞ്ചരിക്കുന്ന ഒരുപോലെയല്ല. കാലസ്ഥലമാനങ്ങളിൽ അടിസ്ഥാനത്തിൽ ഭക്തൻ ഇതിഹാസത്തെ രണ്ടു മഹാവിഭാഗങ്ങളായി തരംതിരിക്കുന്നുണ്ട്. ഇതിഹാസം, ആഖ്യായിക എന്നിങ്ങനെ അവയ്ക്ക് അദ്ദേഹം പേരിടുന്നു. അത് ഇതിഹാസത്തിലും സമയം പാർവപാര്യസിനും അനുസരിയല്ല. അത് ആദിമങ്ങളുടെയും ഉത്തമങ്ങളുടെയും സമയമാണ്. ഇതിഹാസകാലം ഒരു മൂല്യമാണ്. ഇതിഹാസത്തിൽ ആരെങ്കിലും ഒരാൾ അദൃശ്യമായ അതിഥി കാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിഹാസ വ്യവഹാരം ശൈലിയിലും താനത്തിലും ആവിഷ്കരണ രീതിയിലും സമകാലിക വ്യവഹാരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. സമകാലിക വ്യവഹാരം സമകാലികരെ അഭിസംബോധന ചെയ്യുന്നു. ഇതിഹാസ കാലമാകട്ടെ ഉപസംഹൃതമാണ്, പൂർണ്ണമാണ്. മനുഷ്യർ മാറുകയും പുനഃശ്ചിന്തിക്കുകയും പുനർമൂല്യനിർണ്ണയണം നിർവഹിക്കുകയും ചെയ്യുന്ന വർത്തമാനത്തിലേക്ക് അത് വന്നിട്ടുന്നില്ല. എപ്പിക്കിൻ്റെ സമ്പ്രദായങ്ങൾ ഇപ്പോഴും നോൺ നോവലിസ്റ്റിക് സാഹിത്യ വിഭാഗങ്ങളിലൂടെ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഭക്തൻ്റെ അഭിപ്രായം. ആത്മഭാഷണപരമായ കൃതികളിൽ എപ്പിക് ടെൻഡൻസി ഉണ്ടെന്ന് അദ്ദേഹം പറയും. വർത്തമാനത്തിൽ നിന്ന് മുറിഞ്ഞകന്ന സാഹിത്യ രൂപമാണ് ഇതിഹാസം. പ്രാക്തന ഭാഷണത്തിൻ്റെ ഒരു ടെക്സ്റ്റൽ മ്യൂസിയം ആണത്. ഔദ്യോഗിക മൂല്യങ്ങളുടെ കലവറയുമാണത്. ഭാരതീയതിഹാസങ്ങൾ വായിച്ചിട്ടുള്ള ഒരാൾക്കും ഭക്തിനോട് പരിപൂർണമായി യോജിക്കാനാവില്ല. മഹാഭാരതം നോക്കുക. അവിടെ കാലം പൗർവാപര്യനായ സാരിയല്ല തന്നെ. പ്രാക്തന ഭാഷണമാണ് ഇവിടെ നാം കേൾക്കുക. ഔദ്യോഗിക മൂല്യങ്ങളുടെ ഖനിയുമാണത്. ഇതൊക്കെ ശരി തന്നെ. അതേസമയം മഹാഭാരതം ആത്മഭാഷണ പരമായ ഒരു കൃതിയാണെന്ന് ആരും സമ്മതിക്കുകയില്ല. ധാരാളം വീക്ഷണഗതികളും ശബ്ദങ്ങളും അവരുടെ സംവാദത്തിൽ ഏർപ്പെടുന്നു. വൈരുദ്ധ്യങ്ങളും അവിടെ മുഖാമുഖം നിൽക്കുന്നു. വ്യാസൻ മഹാഭാരതത്തിൻ്റെ ചരിത്രപതിയല്ല. വാൽമീകിയും രാമായണത്തിലെ സംഭവങ്ങളിലും സംവാദങ്ങളിലും സ്വയം ഒരു കഥാപാത്രമായി മുങ്ങിപ്പോവുകയാണ്. പേജ് 507. എന്നാൽ രഘുവംശത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. അവിടെ ആഖ്യാതാവിൻ്റെ സ്വരം സർവനിയന്ത്രണമാണ്. രഘുവംശം ആത്മഭാഷണ പരമമാണെന്ന് അർത്ഥം. സ്വഭാഷയെ പറ്റിയുള്ള അമിത വിശ്വാസം പ്രാചീനയവരുടെ മുഖമുദ്രയായിരുന്നു. മറ്റെല്ലാ ഭാഷകളും അപകൃഷ്ടമാണെന്നവർ കരുതി. നമുക്കറിയാം, ഭാരതീയ സംസ്കൃത പണ്ഡിതന്മാരും ഇത്തരമൊരു അന്ധവിശ്വാസം പങ്കിടുന്നവരാണ്. മാറുന്ന കാലത്തോടൊപ്പം ഈ അന്ധവിശ്വാസവും പിൻവാങ്ങി. അനേകം ഭാഷകളുണ്ടെന്നും അവയുടെ പ്രസക്തിയും പ്രാധാന്യവും അനിഷേധ്യമാണെന്നും പിന്നീട് അംഗീകരിക്കപ്പെട്ടു. ഒരൊറ്റ ദേശഭാഷയ്ക്കുള്ളിൽ തന്നെ വ്യവഹാരത്തിൻ്റെ അനേകം പാളികളുണ്ടെന്ന് അവ അന്യോന്യം വ്യത്യസ്തമാണെന്നും ലോകം മനസ്സിലാക്കി. ഒരേ ഭാഷയ്ക്ക് തന്നെ വർഗങ്ങളുണ്ടെങ്കിലും സ്ഥലങ്ങളുടെയും മതങ്ങളുടെയും ജാതികളുടെയും ഭാഷകൾ നിലനിൽക്കുന്നുണ്ട്. പ്രായത്തിൻ്റെതായ ഭാഷകളുണ്ട്, കാഴ്ചപ്പാടുകളുടെ ഭാഷകളുണ്ട്. ഭാഷയ്ക്കുള്ളിൽ വ്യത്യസ്തങ്ങളുടേതായ ഈ അവസ്ഥയെ ഹെറ്ററോഗ്ലോസിയ എന്ന ഭക്തൻ വിളിക്കുന്നു. ഡിസ്കോഴ്സൺ ഇൻ നോവൽ എന്ന രചനയിൽ ഹെറ്ററോഗ്ലോസിയ എന്ന സംജ്ഞയുടെ വിവക്ഷിതങ്ങൾ സ്പഷ്ടമാക്കപ്പെടുന്നുണ്ട്. സംസ്കൃതിയുടെ ഹൃദയമാണ് ഭാഷ. പ്രതികേന്ദ്രങ്ങളും അഭികേന്ദ്രങ്ങളുമായ ബലങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥലമാണ് ഭാഷ. സംവാദവത്കൃതമായ ഹെറ്ററോഗ്ലോസിയയുടെ പരിസരത്തിലാണ് ഒരു ഭാഷണം രൂപപ്പെടുന്നത്. ഭാഷയ്ക്കുള്ളിലെ വ്യത്യാസങ്ങൾ ആണ് ഹെറ്ററോഗ്ലോസിയ, ഉൾഭാഷാ വൈവിധ്യമെന്ന് നമുക്കിതിനെ വിളിക്കുക. ഗീതകം അർത്ഥത്തെ ഏകീകരിക്കുകയും ഏകമുഖമാക്കുകയും ചെയ്യുന്നു. ഏകതയുടെ ആദർശത്തെയാണ് കവിത സാമാന്യേന അനുഗമിക്കുന്നത്. ഗദ്യം വികേന്ദ്രീകരണത്തെ ആദർശമാക്കുന്നു. ഉൾഭാഷാ വൈവിധ്യം ചൂഷണം ചെയ്യുന്നതിനുള്ള മഹത്തായ ഉപായമാണ് നോവൽ. എന്നിരിക്കലും ഉൾഭാഷാ വൈവിധ്യത്തിൻ്റെ കേവലാവിഷ്കാരമായി മാത്രമല്ല ആഖ്യായിക ചരിത്രത്തെ ഭക്തൻ വിലയിരുത്തുന്നത് എന്ന് പറയണം. ആഖ്യായികത്വത്തിൻ്റെ നവ്യതയുടെ പ്രകാശനമാണ് നോവൽ. നോവലിന് എല്ലാത്തരം ഭാഷകളെയും ഇതര സാഹിത്യ രൂപങ്ങളുടേതായ മുഖമുദ്രകളെയും സംശീകരിക്കാനുള്ള സാമർഥ്യമുണ്ട്. 4. ഭാഷാവിചാരം. ഭക്തിൻ്റെ സംവാദപരത ഭാഷാപരമായ തത്വചിന്തയാണ്. അതീത ഭാഷാശാസ്ത്രമെന്നാണ് അത് വിശേഷിക്കപ്പെടുന്നത്. ഭക്തീനീയൻ കാഴ്ചപ്പാടിൽ ജൈവം തന്നെ ഒരു ഭാഷണമാണ്. ഭക്തിൻ്റെ അതീത ഭാഷാശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ ഗ്രഹിക്കുന്നതിന് അദ്ദേഹം എഴുതിയ മാർക്സിസം ആൻഡ് ഫിലോസഫി ഓഫ് ലാംഗ്വേജ് എന്ന പ്രകൃഷ്ട രചന വായിച്ചിരിക്കണം. മനുഷ്യചിന്തയിൽ ചിഹ്നങ്ങൾക്കുള്ള സ്ഥാനവും ഭാഷയിൽ ഭാഷണത്തിനുള്ള സ്ഥാനവും അദ്ദേഹം ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നു. പേജ് 508. വാക്കുകൾ ഉറച്ചു നിൽക്കുന്ന സൂചനകളല്ലെന്നും പരിവർത്തനീയങ്ങളാണെന്നും ഭക്തൻ എഴുതുന്നു. ഭാഷാ നിയമങ്ങളല്ല, ഭാഷാപ്രയോഗങ്ങളാണ് ഒരാളെ ഭാഷാ പണ്ഡിതനാക്കുന്നത്. സന്ദർഭമാണ് വാക്കിൻ്റെ അർത്ഥം നിയന്ത്രിക്കുകയും നിർണയിക്കുകയും ചെയ്യുന്നത്. വാക്ക് എല്ലായ്പ്പോഴും ഒരു ശ്രോതാവിനെ അഭിസംബോധന ചെയ്യുന്നു. വാക്ക് രണ്ട് വശമുള്ള ഒരു കർമ്മമാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആരുടേത്, ആരെ ലക്ഷ്യമാക്കുന്നത് എന്ന ചോദ്യങ്ങളാണ് വാക്കിൻ്റെ വിശകലനത്തിന് പ്രസക്തം. വക്താവും ശ്രോതാവും തമ്മിലുള്ള സംബന്ധത്തിൻ്റെ നിർമ്മതയാണ് വാക്ക്. ഒരാൾക്ക് അപരനോടുള്ള സംബന്ധത്തിൻ്റെ സൂചകമാണത്. എനിക്കും അപരനുമിടയിൽ പാലം പണിയുകയാണത്. സന്ദർഭത്തിൽ നിന്ന് മുക്തമായ നഗ്നപദങ്ങളും സാമൂഹിക സന്ദർഭങ്ങളിൽ പ്രയുക്തമായ പാദങ്ങളും തമ്മിൽ അന്തരമുണ്ട്. ഭാഷാശാസ്ത്രജ്ഞർ പഠന വിഷയമാക്കുന്ന ഭാഷ ഒറ്റപ്പെട്ട വാക്കുകളുടെ കൂട്ടം മാത്രമാണ്. സാമൂഹിക പദങ്ങൾ വ്യത്യസ്തമാണ്. ചില വാക്കുകൾ ഉന്നത ശ്രേണിയിൽ പെടുന്ന ജനങ്ങളുടെ വ്യവഹാരത്തിൽ എപ്പോഴും ജാഗരൂകരായിരിക്കും. പക്ഷേ അമ്മാതിരി വാക്കുകൾ അധസ്ഥിതരുടെ ഭാഷയിൽ കാണുകയില്ല. ഭാഷാശാസ്ത്രജ്ഞർ ഭാഷയുടെ പഠനം നിർവഹിക്കുന്നു. ഭക്തൻ പഠിക്കുന്നത് സംവേദനത്തെക്കുറിച്ചാണ്.